നമസ്കാരം. ജ്യോതിർഗമയ എന്ന പരീക്ഷണശാലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ജ്യോതിർഗമയ ജീവിതത്തിന്റെ പരീക്ഷണശാല തന്നെയാണ്. ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന മനോഭാവങ്ങൾ, ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന മനോഭാവങ്ങൾ, എത്രയെത്ര മനോഭാവങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞു. ഈ മനോഭാവങ്ങളെ ശരിയായി മനസ്സിലാക്കി എന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ പരിവർത്തനമുണ്ടാക്കി പുതിയ ഒരു ജീവിതത്തിലേക്ക്, പുതിയ ഉണർവിലേക്ക്, പുതിയ ഉത്സാഹത്തിലേക്ക് സഞ്ചരിക്കുകയാണ് നാം. ഇതുതന്നെയാണ് ജീവിതത്തിന്റെ സാർത്ഥകതയും. എവിടെയാണ് ജീവിതം പൂർണ്ണമാകുന്നത്? ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളെയും നമുക്ക് പഠിക്കാനും വളരാനുമുള്ള സാഹചര്യങ്ങളായി കാണാം. അങ്ങനെ ജീവിതത്തിന്റെ പരീക്ഷണശാലയിൽ ഓരോ പരീക്ഷണവും നടത്തി വിജയിക്കുമ്പോൾ ഏറ്റവും വലിയ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞന് തോന്നുന്ന അഭിമാനം നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ തോന്നും. ആ തോന്നൽ തന്നെയാണ് ജീവിതത്തിന്റെ പൂർണ്ണതയും. ശാന്തിയുടെ അപാരമായ തീരങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ശാന്തിയുടെ ആഴങ്ങളിലേക്ക് എത്താൻ എത്രയോ മനോഭാവങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ഈ യാത്രയിൽ നമ്മെ നയിക്കാൻ നമ്മുടെ കൂടെ തന്നെ ബ്രഹ്മകുമാരി മീന സിസ്റ്ററുണ്ട്. സിസ്റ്റർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
ഓം ശാന്തി.
നമ്മൾ ശാന്തി എന്ന മനോഹരമായ ഈ പദം, എത്ര ചെറിയൊരു വാക്കാണ്, പക്ഷെ അതിന്റെ ആഴമേറിയ അർത്ഥതലങ്ങൾ എത്ര തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ ശുദ്ധിയാണ് ശാന്തിയിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് ചിന്തയിൽ നിന്ന് ആരംഭിക്കുന്നു, അത് വാക്കുകളിലൂടെ പുറത്തു വരുന്നു, അത് കർമ്മങ്ങളിൽ പ്രകടമാവുന്നു, അങ്ങനെ ബാഹ്യമായ രീതിയിൽ അത് പ്രഭാവമുണ്ടാക്കുന്നു. സിസ്റ്റർ, ഈ വ്യവഹാരത്തിൽ മറ്റുള്ളവരെ കാണുന്നതിലുള്ള ശുദ്ധിയുടെ പുതിയ തലങ്ങൾ എന്തൊക്കെയാണ്?
വ്യവഹാര ശുദ്ധി നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദൃഷ്ടികോണിൽ പരിവർത്തനം ആദ്യം ഉണ്ടാകണം. സാധാരണ പറയാറുണ്ടല്ലോ, ജൈസി ദൃഷ്ടി വൈസി സൃഷ്ടി എന്നാ പറയാം. ഹിന്ദിയിൽ അങ്ങനെ ഒരു ചൊല്ല് തന്നെയുണ്ട്. അതായത് നമ്മുടെ ദൃഷ്ടികോണം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ആ കാഴ്ചപ്പാടുണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ദൃഷ്ടികോണം, സാധാരണ പറയല്ലേ, ഒരു പച്ചക്കണ്ണടയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാം പച്ചയായിട്ട് തോന്നും. അതിന്റെ അർത്ഥം ദൃശ്യം പച്ചയാണെന്നല്ല. ഇനി ഞാൻ പച്ചക്കണ്ണട മാറ്റിയിട്ട് ചുവപ്പ് കണ്ണടയിടുന്ന സമയത്ത് എനിക്കൊക്കെ സീനുകൾ ചുവപ്പായിട്ട് കാണാം. അതുകൊണ്ടും ദൃശ്യങ്ങൾ ചുവപ്പാണെന്നുള്ളതല്ല, എന്റെ കണ്ണടയാണ് അതിനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും വർത്തമാന കാലഘട്ടത്തില് സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വളരെയധികം വേദനാജനകമായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെയുള്ള പരിശുദ്ധമായ ബന്ധങ്ങൾക്കിടയിലുണ്ടാകുന്ന ആ വൈകല്യങ്ങൾ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ണട മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അപ്പൊ ആ കണ്ണട നമുക്ക് മാറ്റുക, അല്ലെങ്കിൽ കാഴ്ചപ്പാട് നമ്മളിൽ മാറണം എന്നുണ്ടെങ്കിൽ അതിനാണ് ശുദ്ധമായ ജ്ഞാനം ആവശ്യം. ശുദ്ധമായ ജ്ഞാനമർത്ഥം ആദ്യം എനിക്ക് എന്നെ എന്റെ ശുദ്ധമായ ആ സത്യമായ സ്വരൂപത്തിൽ വീക്ഷിക്കാൻ കഴിയണം. അതാണ് ആധ്യാത്മിക ജ്ഞാനം നമുക്ക് നൽകുന്ന മൂന്നാം കണ്ണിന്റെ കാഴ്ച. കാരണം നമ്മൾ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് നമ്മുടെ ഈ ശരീരത്തെ കാണുന്നു. അപ്പൊ ഞാൻ സ്ത്രീയാണ്, അല്ലെ ഞാൻ സുന്ദരിയാണ്, അല്ലെ ഞാൻ സുന്ദരനാണ്, അല്ലെ ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസൽമാനാണ്, ഞാൻ പഠിപ്പുള്ള ആളാണ്, അല്ലെ ഞാൻ ഇന്ന കുലത്തിലേതാണ്, ഇന്ന തറവാട്ടിലേതാണ്. അപ്പൊ ഈ കാഴ്ചപ്പാടാണ് ഇപ്പം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാഴ്ചപ്പാട്, അതായത് ഈ കണ്ണട, ഈ കണ്ണടയിട്ട് നോക്കുമ്പോൾ ഞാൻ സുന്ദരനാണ്. അപ്പോ തീർച്ചയായിട്ടും എനിക്ക് എന്തുണ്ടാവും, സുന്ദരിയായ ആണ് ഞാനെന്ന ബോധം എന്നെ സുന്ദരനിലേക്കുള്ള ആകർഷണം ഉണ്ടാക്കും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കണം, കാരണം എന്റെ കണ്ണടയെ അതാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഉള്ളിൽ ഞാൻ സ്ത്രീയാണ്, സുന്ദരിയാണ്, അതെന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന വികാര വിക്ഷോഭങ്ങൾ അത് കാമവാസനയിലേക്ക് നയിക്കും. അപ്പൊ ആ കാമവാസനയോടുകൂടിയ ആ ഫീലിംഗ് തീർച്ചയായിട്ടും എന്റെ ചേഷ്ടകൾ, എന്റെ ദൃഷ്ടികോണം, എന്റെ പ്രവൃത്തി, എന്നിൽ നിന്ന് വരുന്ന വൈബ്രേഷൻ, എന്റെ ഉള്ളിൽ നിന്ന് വരുന്ന, ഈവൻ പുറമെ നമ്മൾ ചേഷ്ടകളിൽ വ്യത്യാസം വന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വൃത്തി, മനോവൃത്തിയിൽ നിന്നുണ്ടാകുന്നത് വൈബ്രേഷൻസ് ആണ്, തരംഗങ്ങളാണ്. തരംഗങ്ങളെ നമുക്ക് ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ഉള്ളിൽ ഒരു അശുദ്ധമായ ഫീലിംഗ് ഉണ്ട്, കാമവികാസന, ആ കാമവികാരത്തിന്റെ ഫീലിംഗ് ആണല്ലോ ഇന്ന് ചെറിയ കുട്ടികളിലാകട്ടെ, ചെറുപ്പക്കാരിലാകട്ടെ, പടുവൃദ്ധനിൽ പോലും വിവേകത്തെ ഹത്യ ചെയ്തുകൊണ്ട്, വിവേക ഹത്യ നടത്തിക്കൊണ്ട് ഇന്ന് ഇത്രയധികം വേദനാജനകമായിട്ടുള്ള സദാചാര വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിവേകം അവിടെ ഹത്യ ചെയ്യപ്പെടാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അച്ഛനും മകളോടുള്ള സമീപനത്തില് മോശമായ ഒരു സമീപനം മകളോട് വരണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം വിവേകം അവിടെ ഹത്യ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ വിവേക ഹത്യയുടെ കാരണം നമുക്ക് ഈ ശുദ്ധമായ വീക്ഷണകോണില്ലാത്തതുകൊണ്ട്, ഞാൻ ആരാണ്, എന്റെ മുന്നിലുള്ളത് ആരാണ്, അപ്പൊ ഞാൻ എന്നെ യഥാർത്ഥ രൂപത്തിൽ തിരിച്ചറിയണം, എന്റെ സത്യസ്വരൂപത്തെ തിരിച്ചറിയണം. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ബാഹ്യസ്വരൂപത്തിന്റെ അറിവുണ്ട്, ശരീരത്തിന്റെ അറിവുണ്ട്, ഈ ശരീരവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെല്ലാം നേടിയെടുത്തിട്ടുണ്ടോ അതിന്റെയും അറിവുകളുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴും അന്യം നിൽക്കുന്നത്, അഥവാ നമ്മുടെ മുന്നിലുള്ള തിമിരം, അജ്ഞത, അതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമിന് തന്നെ പേര് ജ്യോതിർഗമയ. അപ്പൊ ജ്യോതിയിലേക്ക് നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ തമസിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിലേക്ക് വരണം. ജ്യോതിയുടെ ആവശ്യം എവിടെയാണ്? എവിടെ ഇരുട്ടുണ്ടോ അവിടെയാണ് വെളിച്ചത്തിന് പ്രാധാന്യമുള്ളൂ. അപ്പൊ ആത്മജ്ഞാനത്തിന്റെ വെളിച്ചം നമുക്ക് വരണം. പുറമേ കാണുന്ന ഈ ശരീരം ഇതെന്റെ ഒരു വസ്ത്രം മാത്രമാണ്. ഈ വസ്ത്രമിട്ട് നാടകത്തില് സ്ത്രീ അല്ലെങ്കിൽ സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ മകൾ ഈ ഭാഗം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അഭിനേതാവാണ്. അഭിനേതാവാണ് അർത്ഥം, ആത്മാവാണ് ഞാൻ, ആത്മാവാണ് അഭിനേതാവ്. ഇതെന്റെ വേഷം മാത്രം, അത് സ്ത്രീയുടേത്. താങ്കൾക്ക് പുരുഷന്റെ വേഷം കിട്ടിയിരിക്കുന്നത് കൊണ്ട് താങ്കൾ പുരുഷന്റെ വേഷമായിട്ട് അഭിനയിക്കുന്നു. അപ്പൊ പക്ഷെ ഞാനാരാണ്? അഭിനേതാവാണ്. അഭിനേതാവായ ഞാൻ ശുദ്ധമായ ഒരാത്മാവാണ്, ഒരു ചേതനയാണ്, പരമാത്മ സന്താനമാണ്. അതേപോലെ എനിക്ക് ഇപ്പൊ ഞാൻ പുറമേ നോക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഇതുവരെയുള്ള അറിവുകൾ വെച്ച് ഞാൻ നോക്കുമ്പോൾ ആ കണ്ണടയിൽ ഞാൻ നോക്കുകയാണെങ്കിൽ താങ്കൾ ഒരു പുരുഷനാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരനാണ്, ആ ദൃഷ്ടികോണിലാണ് ഞാൻ കാണുന്നത്. പക്ഷേ എപ്പോഴാണോ എനിക്ക് എന്റെ മൂന്നാം കണ്ണ് തുറക്കപ്പെടുന്നത്, അറിവിന്റെ വെളിച്ചന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നത്, അപ്പോൾ എനിക്ക് കാണാൻ കഴിയും ഇതും ശുദ്ധമായ ആത്മാവാണ്, എന്റെ സഹോദരാത്മാവാണ്.
ഈ ശരീരബോധം, ആത്മബോധം എന്ന വാക്കുകളെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ചെറിയൊരു മനോഭാവം തീർച്ചയായും, പക്ഷേ ഇവിടെ രണ്ട് തട്ടുകളുണ്ട്. ഒന്ന്, ഇങ്ങനെയുള്ള സമീപനം നടത്തുന്നവർ അതിനിരകളായി മാറുന്നവർ, അത് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അതിന്റെ ഇരകളെക്കുറിച്ച് നമ്മൾ കൂടുതൽ, എനിക്ക് തോന്നുന്നു, കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് അതിൽ നിന്ന് മോചനം വേണം, അതിനിരയായി മാറുന്നവർക്ക്. അപ്പൊ അവർ ഏത് രീതിയിലുള്ള മനോഭാവം അവിടെ സമീപനം എടുക്കണം?
ഈ ശുദ്ധമായ മനോഭാവം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ ശുദ്ധമായ ഒരു ആത്മാവാണ്. അതേപോലെ നമ്മളെ ആരെ കാണുന്നു, നമ്മളെ കൂടെ അഭിനയിക്കുന്നവരെല്ലാം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന ജ്യോതിയാണ്, ലൈറ്റാണ്, ദിവ്യമായ പ്രകാശമാണ്, ദിവ്യമായ ചൈതന്യമാണ്. ആ ചൈതന്യ ശക്തിയാണ് ഞാനെന്ന അവബോധം വരുമ്പോൾ എന്റെ ദൃഷ്ടികോണിൽ ഉണ്ടാകുന്ന ആ പരിവർത്തനം. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാനോ അല്ലെ അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയിലേക്ക് പോകണം എന്നുള്ള ഒരു ഫീലിംഗ്, അങ്ങനൊരു തോന്നൽ തന്നെ വരില്ല. എന്നാൽ ദൃഷ്ടികോൺ മാറുമ്പോൾ നമ്മുടെ വ്യവഹാരത്തില്, മനോവൃത്തിയില്, പെരുമാറ്റത്തില് എല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും.
പക്ഷേ സിസ്റ്റർ, ഇവിടെ അങ്ങനെയുള്ള ഒരു പെരുമാറ്റം നടത്തുന്ന ആളോട് നമ്മൾ സാധാരണ പറയാറുണ്ട് ഇങ്ങനെയുള്ളവരെ ഉദ്ധരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന മാർഗങ്ങളൊന്നും ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്നവരെ സഹായിക്കാൻ സാധിക്കും.
തീർച്ചയായിട്ടും കഴിയും.
അപ്പൊ അവർക്ക്, അങ്ങനെയുള്ളവർ എങ്ങനെ, അവർക്ക് എന്തുതരം കൗൺസിലിംഗ് നമ്മൾ കൊടുക്കണം? കാരണം ധാരാളം സമൂഹത്തിൽ അങ്ങനെയുള്ള ഇരകളുണ്ട്. അവർക്ക് ഈ ഒരു ഇരയുടെ മനോഭാവത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും?
ഇരകളായി
എന്തുകൊണ്ട് അവർ ഇതിനിരയായി? ഈ ഒരു ചോദ്യം അവരുടെ ഉള്ളിൽ വളരെയധികം വരാറുണ്ട്.
എന്തുകൊണ്ട് നമ്മൾ ഇരയായി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടേ, പറയാറുണ്ടല്ലോ, ഏത് കർമ്മത്തിന് പിന്നിലും, ചെയ്ത കാര്യങ്ങൾക്ക് പിന്നിലും ചില കാരണങ്ങളുണ്ട്. അപ്പൊ എനിക്ക് തന്നെ അതെന്തുകൊണ്ട് സംഭവിച്ചു ലോകത്തില്? ഇപ്പൊ പറയില്ലേ, ഇന്നടത്ത് ഇന്ന പെൺകുട്ടിക്ക് തന്നെ ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇന്ന വീട്ടില് ഇന്ന അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു. ലോകത്തില് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ നമ്മൾ നോക്കിയാൽ കോടിക്കണക്കിന് സ്ത്രീകളുണ്ട്, അതിൽ ചെറുപ്പക്കാരുണ്ട്, അമ്മമാരുണ്ട്. പക്ഷെ ആ പർട്ടിക്കുലർ വ്യക്തിക്ക് തന്നെ ആ സംഭവത്തിന് ഇരയാകേണ്ടി വന്നു. അപ്പൊ അതിന്റെ പിന്നിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ചില കർമ്മത്തിൻ്റെതായ കൊടുക്കൽ വാങ്ങലുകൾ അവശ്യമുണ്ട്. നമ്മുടെ പൂർവ്വജന്, അതിന് നമുക്ക് ഈ വർത്തമാന ജീവിതത്തിലെ കാര്യങ്ങൾ മാത്രം നോക്കി കാണുമ്പോൾ മനസ്സിലാക്കാനും കഴിയില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു ചെയിനാണ്. ഈ ജീവിതത്തിന്റെ ഈ ചെയിൻ പ്രോസസ്സിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ നമ്മൾ ഇന്ന് സംഭവിച്ചു പോയിട്ടുണ്ടാവും. ആരാണോ നമ്മളെ ഇരയാക്കിയത്, അല്ലെ ആർക്ക് മുന്നിൽ നമ്മൾ ഇരയായിപ്പോയോ, തീർച്ചയായിട്ടും കർമ്മത്തിന്റേതായ ചില കൊടുക്കലുകൾ നമ്മൾ നടത്തി വെച്ചിട്ടുണ്ട്. ചില കടങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചു, ആ കടം തീർക്കലിന്റെ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് അത് സംഭവിച്ചു പോയിട്ടുണ്ടാകാം. അതല്ല, വർത്തമാന സമയത്ത് അങ്ങനെ ഒരു സംഭവത്തിനുള്ളിൽ മറ്റൊരു വീക്ഷണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിൽ നിന്നുണ്ടായ ചില, നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ മനോവൃത്തിയിൽ നിന്നുണ്ടായ ചില അശുദ്ധമായ ഫീലിംഗുകൾ
എന്റെ ഉള്ളിൽ നിന്ന്, നമ്മൾ ദുർബലതകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ,
എന്റെ മനോവൃത്തിയിൽ നിന്ന് അശുദ്ധമായ എന്തെങ്കിലും ഫീലിംഗുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കിയ വൈബ്രേഷൻസ്, ആ തരംഗങ്ങൾ ബ്രദർ അടുത്തേക്ക് വരികയാണെങ്കിൽ, അപ്പൊ ബ്രദർ ഒരുപക്ഷെ എന്നെ കുറിച്ച് മോശമായൊരു ദൃഷ്ടികോണിൽ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പോലും എന്നിൽ നിന്ന് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അശുദ്ധമായ വൈബ്രേഷൻ, തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വൈബ്രേഷൻസിന് മതിൽക്കെട്ടുകളില്ല, അപ്പൊ ആ തരംഗങ്ങൾ സഞ്ചരിക്കും, ആ തരംഗങ്ങൾ ചൈതന്യത്തിൽ നിന്ന് ചൈതന്യത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്.
ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് ഇപ്പൊ അങ്ങനെയുള്ള ഇരകൾ സമൂഹത്തിൽ അവർ ആര് തന്നെയാണെങ്കിലും ഇവിടെ ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, സ്വയം ഒരു ശക്തിപ്പെടുത്തലിലേക്ക്
തീർച്ചയായിട്ടും വരണം. സശക്തീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇപ്പൊ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ പലരും നമുക്ക് സാന്ത്വനം തരാനുണ്ടാവും. പല വ്യക്തികളാകട്ടെ അല്ലെങ്കിൽ സംഘടനകളാകട്ടെ, എല്ലാം നമുക്ക് സാന്ത്വനം തരും. പക്ഷെ അൾട്ടിമേറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മളുടെ ആ ആത്മവിശ്വാസത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ, ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ചില വാസ്തവികതകളെ കുറിച്ച് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് ആധ്യാത്മിക ജ്ഞാനം നമ്മളെ സഹായിക്കുന്നത്. മെഡിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ധ്യാനത്തിലൂടെ നമ്മുടെ വിൽ പവർ ഉയരും, ജീവിതത്തിൽ നമ്മുടെ ആശ വർദ്ധിക്കും, പ്രതീക്ഷകൾ ഉയരും. ഇല്ലേ, നമ്മൾ ഇവിടെ നിന്നുപോയിട്ടില്ല. കാരണം സാധാരണ പറയില്ലേ, പരാജയം തന്നെ, ഇതും ജീവിതത്തിൽ ഉണ്ടായ ഒരു പരാജയം അല്ലെങ്കിൽ ഒരു അപമാനം, ജീവിതത്തിൽ സംഭവിച്ച ഒരു അടി എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും. പക്ഷെ ഓരോ പരാജയവും നമ്മളെ വിജയത്തിലേക്ക് തീർച്ചയായിട്ടും കൈപിടിച്ചുയർത്തും. അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് നിരാശയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സംഭവിച്ച ഒരു സംഭവം, നമുക്കുണ്ടായ സംഭവത്തിന് നമുക്കും ചില പാഠങ്ങൾ പഠിക്കാനുണ്ടാവും, ചില തിരുത്തലുകൾ, ചില കറക്ഷൻസ് നമ്മൾ കൊണ്ടുവരും, ചില ശക്തികളുടെ ഉണർവ് ഉണ്ടാക്കും നമ്മുടെ ഉള്ളിൽ തന്നെ.
ഇവിടെ നമുക്ക് തോന്നുന്നു നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇതെന്നെ എന്തോ പഠിപ്പിക്കാൻ വേണ്ടി,
ഒരു പാഠം പഠിപ്പിക്കാൻ, ഗുണപാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കടന്നു വന്നതാണ്. അതിൽ നിന്ന് ഞാൻ ആ പാഠം തീർച്ചയായിട്ടും ഉൾക്കൊള്ളാം.
പക്ഷേ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് അതിന്റെ ഒരു പ്രഭാവം ഒരുപാട് കാലം നിലനിൽക്കുകയും അത് ജീവിതത്തെ വളരെ,
അത് ശരിക്കും സംഭവിക്കുന്നത് നമ്മളിന്ന് ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിനെ ന്യൂസാക്കി വളരെ വിസ്താരത്തിൽ കൊണ്ടുപോയി ആ സംഭവത്തെ വളരെ വിസ്താരത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ആ സീനുകളെ കുറിച്ച് വർണ്ണിക്കുക, അത് നിറയെ പേരുടെ മനസ്സിൽ,
അത് വർണ്ണിച്ചില്ലെങ്കിൽ തന്നെയും ഇപ്പൊ അതിനിരയായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് അത് മറന്നു കളയാൻ സാധിക്കുന്നില്ല.
മറന്നു കളയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ശ്രേഷ്ഠമായത് ഓർമ്മിക്കാൻ നമ്മുടെ കയ്യിൽ വേണം. നോക്കൂ, നമുക്ക് ഏതൊന്നും മറക്കാൻ കഴിയണമെങ്കിൽ വേറൊന്നും ഓർമ്മയിലേക്ക് വരണം. അപ്പൊ ശ്രേഷ്ഠമായതൊന്നും എന്റെ മുന്നിലേക്ക് ഓർമ്മയിലേക്ക് വരുമ്പോഴേ എനിക്ക് മോശമായ ഒന്നിനെ മറക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു റൂമിലേക്ക് കടന്നു വരികയാണ്, അവിടെ ഒരു ദുർഗന്ധമുണ്ട്. ആ ദുർഗന്ധത്തെ പിടിച്ചു മാറ്റാൻ നമുക്ക് പറ്റില്ലേ? ദുർഗന്ധം മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു സുഗന്ധപൂരിത വസ്തുവോടെ സ്പ്രേ ചെയ്യും. ജീവിതം അതേപോലെയാണ്. ജീവിതത്തിൽ ഇതേപോലുള്ള വേദനകളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ കഷ്ടനഷ്ടങ്ങളോ സമ്മാനിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലൂടെ കടന്നു പോകും. അപ്പൊ ആ കടന്നു വന്ന ആ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ നമുക്ക് മറക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, വേറൊന്നും നമുക്ക് ഓർമ്മിക്കാൻ കിട്ടണം. ശ്രേഷ്ഠമായത് ഓർമ്മിക്കാൻ നമുക്ക് കിട്ടണം.
അപ്പൊ നമ്മൾ ഈ ഒരു ഒരു ദുഃഖം നിറഞ്ഞ സംഭവം ഉണ്ടായി, അത് കാലക്രമേണ മാറാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല.
കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് ഓരോ ദിവസവും നമ്മൾ നമ്മളെ ബിസിയാക്കിക്കൊണ്ടിരിക്കണം ശ്രേഷ്ഠ കർമ്മത്തിൽ. എത്രത്തോളം നമ്മൾ കർമ്മത്തിൽ ബിസിയാകുന്നു, ശ്രേഷ്ഠ കാര്യത്തിൽ ബിസിയാകുന്നു, അതിനനുസരിച്ച് ഈ നെഗറ്റീവായിട്ടുള്ള സംഭവം ഓട്ടോമാറ്റിക്കലി, സാധാരണ പറയാറുണ്ടല്ലോ ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി മറക്കും. പക്ഷെ എന്ന് ചോദിക്കും, ചിലത് ആഴത്തിലുണ്ടാക്കിയ മുറിവുകളായിരിക്കാം. ആ ആഴത്തിലുണ്ടാക്കിയ മുറിവുകളാണെങ്കിലും നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ മുറിവുകളും മായും. ചിലതിന് കുറച്ച് സമയമെടുക്കും. പറയാറുണ്ട് രണ്ട് ഹീലേഴ്സ് ഉണ്ട്, ഒന്ന് ഗോഡ് ആൻഡ് ടൈം. ഇത് രണ്ടും, ഈശ്വരനും സമയവുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് ഹീലേഴ്സ് എന്ന് പറയും. അപ്പൊ ഈ രണ്ട് ശക്തികളെ തീർച്ചയായിട്ടും എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചുകൂടാ? അതിലൂടെ ആ ഹീലിംഗ് പ്രോസസ്സിന് നമുക്ക് എന്തുകൊണ്ട് വിധേയമായിക്കൂടാ? അപ്പൊ ധ്യാനം, മെഡിറ്റേഷൻ ഇത്ര ഉയർന്ന ഒരു ഹീലിംഗ് പ്രക്രിയയാണ്. അതിലൂടെ നമ്മുടെ വിൽ പവർ ഉയരും. വിൽ പവർ ഉയരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ നമ്മളെ ദുർബലപ്പെടുത്തിയ സംഭവങ്ങളും സാഹചര്യങ്ങളും മറക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. കാരണം അതിന് ശക്തി വേണം, മറക്കണമെങ്കിൽ ശക്തി വേണം.
സിസ്റ്റർ ഇപ്പൊ പറഞ്ഞത് ഹീലിംഗ് അല്ലെ, സാധാരണ നമ്മുടെ ശരീരത്തിന്റെ മുറിവുണക്കുന്നു.
അതെ.
പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഒരു മനസ്സിന്റെ ഈ ഇരയുടെ ഭാവത്തിനെ തന്നെ നമ്മൾ സ്വയം ഹീൽ ചെയ്ത്
മനസ്സിന്റെ മുറിവുണക്കുന്ന പ്രക്രിയയാണ് മെഡിറ്റേഷൻ. ശരിക്കും മെഡിറ്റേഷൻ എന്നുള്ള ശബ്ദം തന്നെ, വാക്ക് തന്നെ മെഡിറേ എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നത്. മെഡിറേ മീൻസ് ടു ഹീൽ, വ്രണങ്ങളെ ഉണക്കുക. ഇപ്പൊ ശരീരത്തിന്റെ വ്രണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകിലും മെഡിസിൻസ് ഉണ്ട്, ഇഞ്ചെക്ഷൻസ് ഉണ്ട്, നമ്മളതിനെ ഉണക്കുന്നു. അതേപോലെ നമ്മുടെ മനസ്സിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്രണങ്ങൾ, ദുഃഖത്തിന്റെ, അശാന്തിയുടെ, ടെൻഷന്റെ, പ്രഷറിന്റെ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മുറിവുകൾ സുഖപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്.
പറഞ്ഞപ്പോ നമ്മള് ശരീരത്തിന്റെ മുറിവുകൾ, ഒരാൾ ഒരുപാട് മുറിവുകൾ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ചോദിക്കും വേഗം പോയിട്ട്
ഡോക്ടറെ
കാണണം, അത് ഹീല്. മനസ്സിന്റെ മുറിവുകൾ ഇത്രയും കൊണ്ട് നടക്കുന്ന മനുഷ്യൻ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ധ്യാനം അതിനുവേണ്ടിയുള്ള പ്രക്രിയ ആണെങ്കിൽ നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും
അതിനുള്ള
സമയം കണ്ടെത്തണം.
കാരണം എല്ലാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആണ് നമ്മൾ എപ്പോഴും ആദ്യം ചെയ്യുക, നെസസിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ്. ഒന്ന്, ഇതിന്റെ ആവശ്യകത എന്താ? മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എന്താ? അതിന്റെ പ്രാധാന്യം എത്രത്തോളം എനിക്ക് ജീവിതത്തിലുണ്ട്? അപ്പൊ നോക്കൂ, ശരീരത്തിന് തന്നെ വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം വേണം. ഒരു നേരം നമുക്ക് ഭക്ഷണം മിസ്സായി നിൽക്കട്ടെ ഒരു ദിവസത്തിൽ, ഏതെങ്കിലും കാരണവശാല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത എനിക്ക് ഒരു നേരം മിസ്സായി. കാരണം നമുക്കറിയാം ആഹാരം കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം വീക്കാം. അതേപോലെ നമുക്ക് ശരീരത്തിന് റെസ്റ്റ് ആവശ്യമുണ്ട്, ശരീരത്തിന് എക്സസൈസ് വേണം, ഇല്ലെങ്കിൽ രോഗങ്ങളുണ്ടാവും. അതേപോലെ നമ്മുടെ മനസ്സിന് വേണ്ടുന്ന ഫുഡ്, അതാണ് പോസിറ്റീവ് തോട്ട്സ്. മനസ്സിന്റെ എക്സസൈസ്, അതാണ് മെഡിറ്റേഷൻ. ആ എക്സസൈസ് നമ്മൾ ചെയ്യാത്ത സമയത്ത് നമ്മുടെ മനസ്സ് രോഗിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ് നമുക്ക് ദേഷ്യം കൂടുന്നത്, ടെൻഷൻ കൂടുന്നത്. ഏതെല്ലാം തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ്സ് നമ്മൾ ഉണ്ടാക്കുന്ന ശീലങ്ങൾ, സ്വഭാവങ്ങൾ, സംസ്കാരങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഇതെല്ലാം രോഗലക്ഷണങ്ങളാണ്. മനസ്സ് രോഗിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ രോഗമായി രോഗിയില് എപ്പോഴും സിംറ്റംസ് ആണ് ആദ്യം പുറത്തു വരിക, രോഗലക്ഷണങ്ങളാണ് പുറത്തു വരിക, പിന്നീട് രോഗം പുറത്തേക്ക് വരാറുള്ളൂ. അപ്പൊ അതേപോലെ എനിക്ക് സ്ട്രെസ് കൂടുന്നു അല്ലെങ്കിൽ ടെൻഷൻ കൂടുന്നു, പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരുന്നു, മൂഡ് ഓഫ് ഉണ്ടാകണു, അസൂയ ഉണ്ടാകണു, അസ്വസ്ഥത ഉണ്ടാകുന്നു, പെട്ടെന്ന് ഞാൻ കാമവികാരത്തിന് അടിമയാകണു, അഹങ്കാരിയാകണു, അത് നമ്മൾ റിയലൈസ് ചെയ്യണം ഇത് രോഗലക്ഷണങ്ങളാണ്, ട്രീറ്റ്മെന്റ് ആവശ്യം വേണം. ആ ട്രീറ്റ്മെന്റ് മനസ്സിന് വേണ്ടതാണ്, ആത്മാവിന് വേണ്ടതാണ്. ആ ട്രീറ്റ്മെന്റാണ് പോസിറ്റീവ് തിങ്കിങ് ഒരു ഭാഗത്ത് നമ്മളെ ഹീൽ ചെയ്യാൻ സഹായിക്കും. മറുഭാഗത്ത് ഒപ്പം തന്നെ മെഡിറ്റേഷന്റെ പ്രക്രിയ, ധ്യാനം ഇന്ന് പ്രത്യേകിച്ചും ഡോക്ടർമാരുടെ അടുത്ത് പോലും പോകുമ്പോൾ നോക്കിക്കോളും, ഡോക്ടേഴ്സ് പോലും മരുന്നിനോടൊപ്പം സജസ്റ്റ് ചെയ്യാറുണ്ട് മെഡിറ്റേഷൻ ചെയ്യും. മെഡിറ്റേഷൻ സെന്റേഴ്സിൽ തന്നെ ധാരാളം പേര് നമുക്കറിയാം ഡോക്ടർമാർ പറഞ്ഞിട്ട് വരുന്നുണ്ട്. കാരണം രോഗങ്ങൾ തന്നെ കൂടുതലും എന്ന് പറയുന്നത് എന്താണ്? സൈക്കോസോമാറ്റിക് ഡിസീസ് എന്നാണ്, മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് രോഗങ്ങൾ. അപ്പൊ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് മരുന്ന് മാത്രം പോരാ, ഒപ്പം മന്ത്രവും വേണം. അതുകൊണ്ടാണ് പണ്ട് പറയില്ലേ മരുന്നും മന്ത്രവും, മരുന്നും മന്ത്രവും. ശരീരത്തിന് മരുന്ന്, മനസ്സിന് മന്ത്രം. മന്ത്രാർത്ഥം മന്മനാഭവ മന്ത്രം, മെഡിറ്റേഷൻ, സർവശക്തിവാന്റെ ഓർമ്മ, അതിലൂടെ ശക്തി നിറയ്ക്കുക, ആ ശക്തിയിലൂടെയുള്ള ഹീലിംഗ്, അത് നമുക്ക് ആവശ്യമാണ്.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ ധ്യാനത്തിനെ കുറിച്ച് ഇത്രയും വലിയ, കാരണം ധ്യാനം എന്തിനു പഠിക്കണം? എനിക്ക് കോൺസെൻട്രേഷൻ വേണം, ഏകാഗ്രത വേണം, അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്കുള്ള ഒരു ഒരു റിലാക്സേഷൻ. പക്ഷെ ഇപ്പൊ നമ്മൾ സംസാരിച്ചു വന്നപ്പോ പ്രത്യേകിച്ച് ആ മെഡിറ്റേഷന്റെ അർത്ഥം, ആ വാക്ക് തന്നെ വന്നത് ഈ മുറിവുണക്കുന്ന ഈ പ്രക്രിയ, തീർച്ചയായും ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, നെഗ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. സിസ്റ്റർ കുറച്ചു നേരം നമുക്ക് ഈ ഒരു ഒരു മെഡിറ്റേഷന്റെ ഒരു അനുഭവം.
തീർച്ചയായിട്ടും ചെയ്യാം. മെഡിറ്റേഷൻ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം, എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും ചെയ്യാം. കേവലം വേണ്ടത് ശുദ്ധ വിചാരങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവുക. ഓരോ ശുദ്ധ വിചാരങ്ങളും പോസിറ്റീവ് എനർജി നമുക്ക് തരും. അതിന്റെ ഫീലിംഗ് മനസ്സിനും ഉണ്ടാവും, നമ്മുടെ ശരീരത്തിനും ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അല്പസമയം 2-3 മിനിറ്റ്സ് കുറച്ച് പോസിറ്റീവായിട്ടുള്ള സങ്കല്പങ്ങൾ സിസ്റ്റർ ഷെയർ ചെയ്യാം. ആ സമയത്ത് ബ്രദറും ശ്രമിക്കുക ആ പോസിറ്റീവ് സങ്കല്പങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ. ആ യാത്രയ്ക്ക് ശേഷം, യാത്രയ്ക്കിടയിലും യാത്രയ്ക്ക് ശേഷവും നമുക്ക് ആ പോസിറ്റീവ് സങ്കല്പങ്ങൾ നൽകുന്ന ഊർജത്തെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മെഡിറ്റേഷന്റെ ആവശ്യകത എന്താണെന്നും അത് നമുക്ക് ഏത് സമയത്തും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഓരോരുത്തർക്കുണ്ടോ?
എനിക്ക് തോന്നുന്നു പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരും നമ്മോടൊപ്പം ഈ ധ്യാനത്തിന്റെ
തീർച്ചയായിട്ടും ആര് എവിടെയാണോ ഇരിക്കണത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ, എവിടെ ഇരിക്കണോ അവിടെ ഇരുന്നുകൊണ്ട്, എന്ത് ജോലി ചെയ്യുന്നു അത് അല്പസമയം നിർത്തിവെച്ചിട്ട് ഒരു 3 മിനിറ്റ് സമയം എന്താണോ കേൾക്കുന്നത്, ഈ കേൾക്കുന്ന സങ്കല്പങ്ങൾക്കൊപ്പം മനസ്സിൽ ആ യാത്ര ചെയ്യുക, എന്ത് കേൾക്കുന്നു അതിന്റെ ചിത്രം മനസ്സിൽ കാണാൻ ശ്രമിക്കുക. ഞാൻ എന്നിലേക്ക്, എന്റെ മനസ്സിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയാണ്. എന്റെ മനസ്സൊരു കടല് പോലെയാണെന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. എന്തെല്ലാം ചിന്തകൾ, വികാര വിചാരങ്ങൾ, നല്ലതും കെട്ടതും കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ സംഭവങ്ങൾ, സ്മൃതികൾ മനസ്സിന്റെ മുകൾ തലത്തിൽ തിരമാലകൾ പോലെ ആർത്തിരമ്പുന്നത് ഞാൻ നിരീക്ഷിക്കുന്നു. കടലിന്റെ മുകൾ പരപ്പ് തിരമാലകളാൽ പ്രക്ഷുബ്ധമാണെങ്കിലും അടിത്തട്ട് വളരെ വളരെ ശാന്തമാണ്. അതേപോലെ എന്റെ മനസ്സ് മനസ്സിന്റെ ആഴത്തിലുള്ളതും ശാന്തിയാണെന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ശാന്ത സ്വരൂപമായ ചേതനയാണ്. ശാന്തിയാണ് എന്റെ സ്വധർമ്മം. ഞാൻ ശാന്തമായ അലൗകിക ഊർജമാണ്. ശാന്തതയാണ് എന്റെ സ്വഭാവം. ഓം ശാന്തി.
സിസ്റ്റർ, എനിക്ക് തോന്നുന്നു ഈ ശാന്തിയുടെ ഈ അനുഭവം തീർച്ചയായും അല്പസമയം മാത്രമേ നമ്മൾ ഈ പ്രക്രിയ ചെയ്തുള്ളൂവെങ്കിലും വളരെയധികം നമ്മളെ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അനുഭൂതി തീർച്ചയായും നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പ്രേക്ഷകരും തീർച്ചയായിട്ടും ആ ഒരു യാത്ര ചെയ്തിട്ടുണ്ടാവും. ശാന്തി എന്താണ് എന്ന് ശരിക്കും ധ്യാനത്തിൽ കൂടെ ഉള്ള ഈ അനുഭവം തീർച്ചയായും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ശാന്തിയുടെ ഈ ചർച്ച വീണ്ടും തുടരണം. എനിക്ക് തോന്നുന്നു ശാന്തിയുടെ ഈ അനേക അർത്ഥതലങ്ങളുടെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ശാന്തിയിലേക്ക് പോകാനും ശാന്തിയുടെ ജീവിതം ജീവിക്കാനുമുള്ള ഒരു പ്രചോദനം കൂടുതൽ കൂടുതൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ഇത്രയും സമയം നൽകിയതിനും പ്രത്യേകിച്ച് ഈ 3 മിനിറ്റ് നേരത്തെ ശാന്തിയുടെ അനുഭൂതിക്കും എല്ലാ പ്രേക്ഷകരുടെയും ഭാഗത്തു നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി. ശാന്തിയുടെ തീരങ്ങൾ തേടിയുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. ഒരുപാട് ഉൾക്കാഴ്ചകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ കേൾക്കുന്ന ഉൾക്കാഴ്ചകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സങ്കല്പം. ആദ്യ ചുവട് പറയാറുണ്ട്, ആദ്യ ചുവട് വയ്ക്കാനുള്ള ഉത്തരവാദിത്തം തീർച്ചയായിട്ടും നമുക്ക് തന്നെയാണ്. ഒന്നാമത്തെ ചുവട് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ 1000 ചുവട് ഈശ്വരൻ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. ആ ആദ്യത്തെ ചുവട് വയ്ക്കാനുള്ള ഊർജവും ശക്തിയും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ജ്യോതിർഗമയ നമ്മെ തീർച്ചയായും വെളിച്ചത്തിലേക്ക് നയിക്കും. ആ യാത്രയുടെ അവസാനം ജീവിതത്തിന്റെ സാർത്ഥകത തന്നെയായിരിക്കും. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിന് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി, നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം